നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള, അതായത് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഡെയിലി ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള റുട്ടീൻ ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇത് ഡേ ടു ഡേ ഓപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വോളിയം ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ഡെയിലി അത് എൻഷുർ ചെയ്യണം. സോ ഇതിന് മറ്റ് ഒരുപാട് പേരുകൾ അറിയപ്പെടുന്നുണ്ട്, സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, റിവോൾവിംഗ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, ലിക്വിഡ് ക്യാപിറ്റൽ എന്നുള്ളതൊക്കെ. പിന്നെ ഇതിന് പ്രധാനമായിട്ടും രണ്ട് കോൺസെപ്റ്റാണുള്ളത്, ഗ്രോസ് കോൺസെപ്റ്റും നെറ്റ് കോൺസെപ്റ്റും. ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് എമൗണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ കറൻറ്റ് അസറ്റ്, വെറസ് ഇൻ നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവിടെ കറൻറ്റ് അസറ്റും കറൻറ്റ് ലാബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നെറ്റ് കോൺസെപ്റ്റിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. അവിടെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റിൽ വീണ്ടും നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അഥവാ ഇനീഷ്യൽ സ്റ്റേജിൽ ആ ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആ പ്രൊജക്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു ഗോയിങ് കൺസേൺ ആയി മാറുന്നതിന് സമയത്ത് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഓപ്പറേഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ ഈ റെഗുലർ നീഡ്സിൻ്റെ പുറത്ത് നമുക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടിജൻസീസ് ഹാപ്പൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കിയിട്ട് തന്ന ഒരു കരുതൽ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് റിസർവ് മാർജിൻ ഓർ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഈ മൂന്ന് സോഴ്സും എന്താണ്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും എല്ലാ സമയത്തും നമുക്കൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ കാണാൻ കഴിയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് കാറ്റഗറി വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിൽ സീസണലുണ്ട്, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. സീസണൽ എന്ന് പറയുമ്പോൾ ചില ഓർഗനൈസേഷൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് സീസണലായിരിക്കും. അപ്പോൾ സീസണലായിട്ട് മാത്രം അവരെന്ത് ചെയ്താൽ മതി, വർക്കിംഗ് ക്യാപിറ്റൽ കീപ്പ് ചെയ്താൽ മതി. ഓഫ് സീസണിൽ അവർ വർക്കിംഗ് ക്യാപിറ്റൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ സീസണൽ ടൈമിൽ മാത്രം കീപ്പ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് അവരെന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, സീസണൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വേരിയബിൾ തന്നെയാണ്, പക്ഷേ അതെന്ത് തന്നെയാണ്, അൺഫോഴ്സീൻ കണ്ടിജൻസീസ് ഹാപ്പൻ ചെയ്യുമ്പോൾ അതിന് കീപ്പ് ചെയ്യുന്ന വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര അളവിലാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് വരും. കാരണം ഇത് കൂടുതലായാലും നമുക്ക് നഷ്ടമാണ്, കുറവായാലും നമുക്ക് നഷ്ടമാണ്. കൂടുതലായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യണേ എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കും എന്ന് വെച്ചാൽ ബിസിനസ്സിന് വേണ്ടത്ര പ്രോഫിറ്റ് കിട്ടാൻ കഴിയാതെ വന്നേക്കാം, റേറ്റ് ഓഫ് റിട്ടേൺ അവിടെ ഫോൾ ചെയ്യും. ദെൻ ഷെയർസിൻ്റെ വാല്യൂ അവിടെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി അവിടെ ഡിറ്റീറിയേറ്റ് ചെയ്യാം. സ്പെക്കുലേഷൻ കൂടുതലായിട്ട് അവിടെ നടക്കാം. ഡിവിഡൻ്റ് പോളിസി ലിബറലാവാനുള്ള ചാൻസ് ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ എക്സസീവ് നല്ലതല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും കൂടുതൽ കീപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്, ബെറ്റർ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് മതി. പക്ഷേ കുറവാണ് നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെയും നമ്മൾ ഒരുപാട് ഡേഞ്ചേഴ്സ് ഫേസ് ചെയ്യണം. ആ ഡേഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ കുറവാണ് നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബിസിനസ് ഫെയിലിയറിനുള്ള ചാൻസ് ഉണ്ട്. ബിസിനസ്സിന് ഒരുപാട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടൊക്കെ കമ്പനിക്ക് നഷ്ടമായേക്കാം. ഫിനാൻഷ്യൽ റെപ്യൂട്ടേഷൻ ലോസ് അവിടെ വന്നേക്കാം. ക്രെഡിറ്റേഴ്സൊക്കെ എന്ത് ചെയ്യാം, കമ്പനിക്ക് വേണ്ടത്ര വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കമ്പനി അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാം. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ഗെറ്റ് ഫോൾസ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കാം വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് വരുമ്പോഴും സംഭവിക്കും. സോ കൂടുതലാണോ കീപ്പ് ചെയ്യേണ്ടത്, കുറവാണോ കീപ്പ് ചെയ്യേണ്ടത് എന്ന് ഈ ഡൗട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ഐഡിയൽ പൊസിഷൻ കാണുന്നുണ്ട്. ദാറ്റ് ഇസ് അതാണ് എന്ത് ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ഇത്രയും ഡ്രോബാക്സ് ഒക്കെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വർക്കിംഗ് ക്യാപിറ്റലാണ് അവർ കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 188 കൊടുത്തിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ന്യൂ കോൺസെപ്റ്റ് ആണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആക്ച്വലി സെയിലും റിയലൈസേഷൻ ഓഫ് സെയിലും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാപ്പിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഓപ്പറേറ്റീവ് സൈക്കിളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റേജസ് വരുന്നുണ്ട്, ഒരു 5 സ്റ്റേജസ് വരുന്നുണ്ട്. ക്യാഷ് ഉണ്ട്, റോ മെറ്റീരിയൽ ഉണ്ട്, റോ മെറ്റീരിയൽ കഴിഞ്ഞിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ആക്ച്വലി അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേജും കൂടി ഉണ്ട്, ദാറ്റ് ഇസ് വർക്ക് ഇൻ പ്രോഗ്രസ്. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് കാണുന്നുണ്ട്, റിസീവബിൾസും കാണുന്നുണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ടൈം ഗ്യാപ്പാണ് നമ്മൾ ഷോ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷിൽ നിന്നാണ്, റോ മെറ്റീരിയൽസും മറ്റ് സ്റ്റോർ മെറ്റീരിയൽസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് നമുക്ക് അത്യാവശ്യമാണ്. സോ വെനവർ ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ദി അവൈലബിലിറ്റി ഓഫ് ക്യാഷ് ഈസ് ടു ബി എൻഷുർഡ്. ആൻഡ് വെൻ ദ കമ്പനി ഈസ് പർച്ചേസിങ് വി ക്യാൻ സീ ദി ഔട്ട് ഫ്ലോ ഓഫ് ക്യാഷ്. ഈ ഒരു സ്റ്റേജിലാണ് എന്ത് കാണുന്നത്, ഔട്ട് ഫ്ലോ ഓഫ് ക്യാഷ് സംഭവിക്കുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്ത് റോ മെറ്റീരിയൽ നമ്മളെ കയ്യിലെത്തും, റോ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറിക്കൊള്ളണം എന്നില്ല, സംടൈംസ് ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് പിന്നീട് ടൈം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത്. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് വിൽപ്പനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. കസ്റ്റമേഴ്സിനെ വിൽപ്പനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇവരെപ്പോഴും ഇത് ക്യാഷിന് പർച്ചേസ് ചെയ്തോളണം എന്നില്ല, ക്യാഷിന് പർച്ചേസ് ചെയ്യാതെ ഇവരെന്ത് ചെയ്തേക്കാം, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ ഡെബ്റ്റേഴ്സോ ബിൽസ് റിസീവബിളോ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും പറഞ്ഞ സ്റ്റേജിൽ, ദാറ്റ് ഇസ് ക്യാഷ് മുതൽ റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് റിസീവ്സ് ഈ കേസ് വരെ എന്താണ് സംഭവിക്കുന്നത്, ക്യാഷ് ഔട്ട് ഫ്ലോ ആണ് കാണുന്നത്. അപ്പോൾ കടത്തിന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ഇവർ പൈസ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ടൈമിൽ ഇവർ എന്ത് ചെയ്യും, പൈസ തരണമെന്ന് പറയും. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് ക്യാഷ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അവിടെ ഇൻഫ്ലോ ഓഫ് ക്യാഷ് സംഭവിക്കും. സോ റിസീവബിൾസ് നടന്നതിന് ശേഷം അവർ ക്യാഷ് തരുന്ന കേസിൽ, അതായത് ആ 5th കേസിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, ഇൻഫ്ലോ ഓഫ് ക്യാഷ് സംഭവിക്കുന്നത്. മറ്റെല്ലാ കേസിലും എന്താണ്, ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണ് നമുക്ക് കാണാൻ കഴിയും.